بسم الله الرحمن الرحيم. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأزواجه الطيبين الطاهرين، وسلم تسليمًا مزيدًا إلى يوم الدين. أما بعد، സഹോദരന്മാരെ, വളരെ മൗലികമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ മജ്ലിസിലും അതുപോലെ തന്നെ ഈ സെഷനിലും നമ്മൾ ചർച്ച ചെയ്തു പോരുന്നത്. ഏതാനും ദിവസത്തെ ഇടവേളക്ക് ശേഷം രണ്ടാമത്തെ ഇരുത്തത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നമ്മുടെ മാതൃകാ പുരുഷന്മാർ സ്വഹാബിമാരാണ്. അപ്പൊ സ്വഹാബിമാർ എന്ന് പറയുമ്പോൾ ആരാണ് സ്വഹാബി? അതിന് കൃത്യമായ ജാമിഉം മാനിഉമായിട്ടുള്ള ഒരു നിർവചനം, അത് വിശകലനം ചെയ്തു നിങ്ങളെ കേൾപ്പിച്ചു. അത് ഓർമ്മയിൽ ഉണ്ടാവുക, അത് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് സ്വഹാബത്താണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ, എന്താണ് അവരുടെ ഫളാഇലുകൾ? അത് അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും അവരുടെ ഫളലിനെ സംബന്ധിച്ച് ഈ ഉമ്മത്തിൽ മറ്റു വിഭാഗങ്ങൾക്കില്ലാത്ത ഒന്നാം തലമുറക്കാരായ സ്വഹാബത്തിന് മാത്രമുള്ള സവിശേഷതകളിൽ പ്രമുഖമായത് ഏതെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് അത്യാവശ്യം വിശദമായി തന്നെ അമ്മാനി മൗലവി നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും മനസ്സിൽ തങ്ങേണ്ട വാക്ക്, അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞു, ജസാഹുല്ലാഹു ഖൈറ, നിങ്ങൾക്ക് സ്വർഗം വേണം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി വേണം. ആദ്യം അള്ളാഹുവിന്റെ തൃപ്തി വേണം, അള്ളാഹ് ഒരുക്കിയിട്ടുള്ള സ്വർഗം വേണം, ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ശാശ്വതികത്വം വേണം. നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം, ഇഹത്തിലും പരത്തിലുമുള്ള ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കണം എങ്കിൽ രണ്ട് വഴിയുള്ളൂ. ഒന്നുകിൽ സ്വഹാബിയാവുക, പക്ഷെ അതിന് നിവൃത്തിയില്ല. ഖദറല്ലാ, അത് അള്ളാഹുവിന്റെ ഖദർ അങ്ങനെയാണ്. അത് കുറച്ച് ആളുകൾക്ക് അള്ളാഹു കണക്കാക്കി അവർക്ക് കിട്ടി, ബാക്കിയുള്ളവർക്ക് അത് കിട്ടിയിട്ടില്ല. സ്വഹാബിയാകാൻ സാധ്യമല്ലാത്ത, അതിന് ഭാഗ്യമില്ലാത്ത ആളുകൾ പിന്നെ അവർക്ക് വഴി അടക്കപ്പെടുന്നില്ല. രണ്ടാമത്തേത്, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, സ്വഹാബത്തിനെ കുറ്റമറ്റ രൂപത്തിൽ പിന്തുടരുക. അപ്പൊ നമുക്ക് അതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അള്ളാന്റെ പൊരുത്തം, അള്ളാന്റെ പ്രീതി ലഭിക്കണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ആ സ്വർഗത്തിൽ ശാശ്വതമായി വസിക്കണമെങ്കിൽ, ഇഹത്തിലും പരത്തിലുമുള്ള ഏറ്റവും വലിയ മഹത്തായ വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കണമെങ്കിൽ, ഇനി നമ്മുടെ മുമ്പാകെയുള്ള ഏകമായ വഴി സ്വഹാബത്തിന് കുറ്റമറ്റ രൂപത്തിൽ നിങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങി കുറെ അധികം കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നെ സ്വഹാബത്തിനോട്, അതിനുശേഷം വരുന്ന തലമുറക്കാർ അവർ ചെയ്യേണ്ട കടമകൾ എന്താണ്? സാമാന്യം നന്നായി തന്നെ ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറയണ്ടായി. ബഷീർ ജസാഹുല്ലാഹു ഖൈറ ആ കാര്യം വിശദീകരിച്ച് നിങ്ങളുടെ ഓർമ്മയിലുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതിനുശേഷം സ്വഹാബിമാര്, അവരിൽ ഏറ്റപ്പറ്റുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഹാബി. റസൂലുള്ള കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ അഫ്ളലായിട്ടുള്ള ആള് അബൂബക്കറാണ്, പിന്നെ ഉമറാണ്, പിന്നെ ഉസ്മാനാണ്, പിന്നെ അലി ഇബ്നു അബി ത്വാലിബാണ് റളിയല്ലാഹു അൻഹു മജ്മഈൻ, പിന്നെ ബഖിയത്തുൽ മുബശ്ശരീന ബിൽ ജന്ന, അങ്ങനെ അതിന് ക്രമമുണ്ട്. അവർക്കിടയിൽ ഏറ്റവും വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എല്ലാ സഹാബിയും ജീവിതത്തിൽ റസൂലുള്ളാഹിനെ മുഅ്മിനായി കൊണ്ട് ഒരിക്കലെങ്കിലും നബിയുമായി സന്ധിച്ച മുസ്ലിമായി മരിച്ച വ്യക്തി സഹാബിയാണെന്ന് പറഞ്ഞോടെ ആ സഹാബത്തിന് സുഹ്ബ എന്ന് പറയുന്ന, സുഹ്ബ റസൂലുള്ളാഹിന്റെ സഹവാസം എന്ന് പറയുന്ന ഒരു വലിയ നന്മ നമുക്കാർക്കും കിട്ടിയിട്ടില്ലാത്ത, അവർക്ക് അള്ളാഹു അവരുടെ മനസ്സിന്റെ നന്മ കാരണത്താൽ അള്ളാഹു അവർക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള ഒരു ഭാഗ്യമാണ് ആ സുഹബത്ത്. ആ നന്മ അത് ചെറിയ നന്മയല്ല, അത് അവരിൽ നിന്ന് സംഭവിച്ചു പോകാവുന്ന എല്ലാ തെറ്റുകൾക്കും പരിഹാരമാകാവുന്ന ഒരു വലിയ നന്മയാണത്. ഇപ്പൊ ബദറിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇന്ന് എന്ത് ചെയ്തു പോയാലും കുഴപ്പമില്ല, അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തന്നു കഴിഞ്ഞിരിക്കുന്നു. ബദറിൽ പങ്കെടുത്ത ആളുകൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ, കാരണം അവരിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന തിന്മകളെ മായ്ച്ചു കളയാൻ മാത്രം വലിയ നന്മ അവരിൽ സംഭവിച്ചു സുഹബത്തും അതുപോലെ തന്നെ ബദറിൽ പങ്കെടുത്തു എന്നുള്ളതും. ഇങ്ങനെ സുഹബത്ത് എന്നുള്ളത് സഹാബിമാരിൽ നിന്ന് സംഭവിക്കാവുന്ന, അവർ മനുഷ്യരാണ്, അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം, അങ്ങനെയുള്ള തെറ്റുകളെ മായ്ച്ചു കളയാൻ മാത്രം വലിയൊരു നന്മയാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ പിന്നെ അഹൂന ഇബ്രാഹിം സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യം, അവരെ എന്തെങ്കിലും അവരുടെ ഇടയിലുണ്ടായ ഇത്തരത്തിലുള്ള കശപിശകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മിണ്ടരുത്, മൗനം പാലിക്കണം എന്ന് പറഞ്ഞു. നമുക്കത് പറയാൻ അവകാശമില്ല എന്ന് മാത്രമല്ല, അവരിൽ നിന്ന് സംഭവിച്ചു പോയ ഈ കാര്യങ്ങൾ ഇജ്തിഹാദിലുണ്ടായ, അവരുടെ ഇജ്തിഹാദിലുണ്ടായ പിഴവുകളാണ്. അങ്ങനെയുള്ള പിഴവുകൾ അവർക്കല്ല പുറത്തു കൊടുക്കും, മാത്രമല്ല പുറത്തു കൊടുക്കാൻ മാത്രം അവർക്ക് നന്മയുണ്ട്. സുഹ്ബ, ഏതാണ് ആ നന്മ? സുഹ്ബ, റസൂലുള്ളാഹിയുമായിട്ടുള്ള സഹവാസം. ചെറിയ കാര്യമാണത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം അള്ളാഹു അങ്ങനെ സലാമത്താക്കി കൊടുക്കും. പിന്നെ നമ്മൾ അവരെ കുറിച്ച് പിന്നെ വിശകലനം ചെയ്തിട്ട് മുആവി അങ്ങനത്തെ ആള്, അമ്രു ബിൻ അൽആസ് ഇങ്ങനത്തെ ആള്, മുഗീറത്ത് ബിൻ ശുഅബ് ഇങ്ങനത്തെ ആള്, ഉസ്മാൻ ബിൻ അഫാൻ അത്ര കഴിവുകെട്ടവർ, ഇതൊക്കെയാണ് ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന സയ്യിദ് ഖുത്ബിന്റെയും അനുയായികളുടെയും കൃതികളിലുള്ളത്. സയ്യിദ് മൗദൂദിയുടെയും അദ്ദേഹത്തിന്റെ വാലാട്ടികളുടെയും പുസ്തകങ്ങളിലും കൃതികളിലുള്ളത് ഇതാണ്. ഉസ്മാൻ ബിൻ അഫാൻ മൂന്നാം ഖലീഫ ആകേണ്ടതിന് പകരം അലീബിൻ അബി ത്വാലിബ് മൂന്നാം ഖലീഫയായി വന്നിരുന്നുവെങ്കിൽ ചരിത്രം എങ്ങനെ ആകുമായിരുന്നു? ഇങ്ങനെയാണ് ആലോചിക്കാൻ തുടങ്ങും അവര്. അങ്ങനെ ചരിത്രമല്ല, അള്ളാഹ് കണക്കാക്കിയ മാതിരിയെ വരുള്ളൂ. ഉസ്മാൻ ബിൻ അഫാൻ അലീബിൻ അബി ത്വാലിബിനെക്കാളും മുന്തിയ ആളാണ്, അതുകൊണ്ടാണ് മൂന്നാമത്തെ ഖലീഫയായത്. അഹ്ലു സുന്നന്റെ അഖീദയാണത്. റസൂലുള്ള കഴിഞ്ഞാൽ അബൂബക്കർ, സുമ്മ ഉമാർ, സുമ്മ ഉസ്മാൻ. നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ അങ്ങനെ എണ്ണാറുണ്ടായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്ന് വരെ റിവായത്ത് വന്നതാണ്. അപ്പോ അങ്ങനെ ഉള്ള വിഷയങ്ങളിൽ അവരുടെ ആ സുഹബത്ത്, അത് അവരിൽ നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾക്ക് പരിഹാരമാകാൻ മാത്രം വലിയൊരു നന്മയാണ് ആ സുഹബത്ത്. അതിവിടെ ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമായിരുന്നു, അത് ഞാനൊന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. പിന്നെ സഹാബിമാര് എല്ലാവരും, ഇനി അത് ഒരിക്കൽ മാത്രം നബിയെ കണ്ട ആളാണെങ്കിൽ അയാൾ അതിലാണ്. അവർക്ക് പ്രാമാണികതയുണ്ട്, അവര് വിശ്വസ്തരാണ്, സത്യസന്ധരാണ്, സൂക്ഷ്മതയുള്ളവരാണ്, പ്രാമാണികതയുള്ളവരാണ്, യോഗ്യരാണ്. അത് അന്ന് അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. അത് വിശദമായി തന്നെ ഹനീഫ് ജസാഹുല്ലാഹു ഖൈറാ കാര്യങ്ങൾ കഴിഞ്ഞ തവണ അത് വിശദീകരിച്ച് നിങ്ങൾ കേട്ടതാണ്. അവരുടെ ആ പ്രാമാണ്യത്തിന്റെ അടിസ്ഥാനം വഴി ഇറങ്ങുന്ന കാലത്ത് അവരിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുകയാണെങ്കിൽ തെറ്റായ കാര്യത്തിൽ അവർ മൂടുറച്ചു പോകുക എന്നുള്ളതില്ല. അത് വഴിയിലൂടെ അള്ളാഹു തിരുത്തും. അതിന്റെ നിരവധി അനവധി ഉദാഹരണങ്ങളുണ്ട്. അവരൊരു കാര്യം തെറ്റായ ഒരു കാര്യം ശരിയാന്ന് കരുതിങ്ങാണ്ട് ചെയ്താലോ, ശരിയായ ഒരു കാര്യത്തെ തെറ്റാന്ന് കരുതി ഒഴിവാക്കിയാലോ, അല്ലെങ്കിൽ ഒരു ആയത്തിനെ തെറ്റി അവരെ മനസ്സിലാക്കിയാലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദീനിന്റെ കാര്യത്തിൽ അവർക്കൊരു തെറ്റിദ്ധാരണ വന്നാലോ, അതിൽ അവർ മൂടുറച്ചു പോകില്ല. ഉടനെ തന്നെ വഴിയിറങ്ങും, അത് തിരുത്തുകയും ചെയ്യും. അത് നിലനിൽക്കുന്ന കാലത്തെ സ്വഭാവമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വഹയിന്റെ മൂലവാക്യങ്ങൾ, അത് ഖുർആനാകട്ടെ, റസൂലുള്ള പറഞ്ഞിട്ടുള്ള റസൂലുള്ളാന്റെ വചനങ്ങളാകട്ടെ, ഈ കാര്യങ്ങൾ എന്താണ് അതിന്റെ ശരിയായ അർത്ഥം, അത് മനസ്സിലാക്കിയത്, ആധികാരികമായി മനസ്സിലാക്കിയെടുത്തത് സഹാബിമാരാണ്. അവർ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വഹയിലൂടെ അത് തിരുത്തി കൊടുക്കുമായിരുന്നു. ആ പ്രമാണവാക്യങ്ങളുടെ വ്യാഖ്യാനം എന്താണ്, അതിന്റെ പൊരുളെന്താണ്, അത് അവർക്കാണ് അറിയുന്നത്. റസൂലുള്ളാന്റെ മേൽനോട്ടത്തിൽ അവരാണ് ആ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. അതിന്റെ തത്വീഖ് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള മൂലവാക്യങ്ങൾ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് പകർത്തേണ്ടത്, പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത്, അത് അവരാണ് ആദ്യമായി ചെയ്തത്. റസൂലുള്ളാന്റെ മേൽനോട്ടത്തിൽ അബദ്ധം പിടഞ്ഞാൽ അപ്പോൾ തിരുത്തി കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രമാണവാക്യങ്ങൾ അതിന്റെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും അതിന്റെ പ്രയോഗവും മനസ്സിലാക്കുന്നതിൽ അവർക്ക് ആധികാരികതയുണ്ട്. അവർ മനസ്സിലാക്കിയത്, അവർ വ്യാഖ്യാനിച്ചത്, അവർ പ്രയോഗിച്ചത്, അതിന് പ്രാമാണികതയുണ്ട്, ആധികാരികതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. വഴി ഇറങ്ങുന്ന കാലത്ത് അവരിൽ നിന്ന് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ, ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുന്ന സമയത്തൊക്കെ അത് തിരുത്തിയിട്ടുണ്ട്. അതാണ് അവരുടെ ആധികാരികതയുടെ അടിസ്ഥാനം തന്നെ. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ സവിശേഷമായ ഒരു ദലീലില്ല, നമ്മൾ കാണുന്നില്ല എങ്കിൽ അത്തരം വിഷയത്തിൽ സഹാബികളുടെ കൗല് അതിന് മുൻഗണന ഉണ്ട്, യാതൊരു സംശയമല്ല. അപ്പൊ ഏതെങ്കിലും കുറേയധികം സഹാബിമാരോ അല്ലെങ്കിൽ ഒരു സഹാബി തന്നെ പറഞ്ഞു, പക്ഷേ മറ്റു സഹാബിമാരാരും അതിനെതിർത്തതുമില്ല എങ്കിൽ ആ കൗല് സ്വീകാര്യമാണ്. എന്നാൽ അങ്ങനെയല്ലാതെ അതിൽ നിന്നും താഴേക്ക് വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. കൗലുൽ വാഹിദി മിന സഹാബ, സഹാബത്തിൽപ്പെട്ട ഒരാളുടെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം, അതിന് മറ്റുള്ളവരാരും എതിർത്തിട്ടില്ലെങ്കിലുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അങ്ങനെയല്ല, സഹാബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം അത് ഇജ്തിഹാദിയായ ഒരു മസലയിലുള്ള ആണ്, അങ്ങനെയുള്ള ഒരു അഭിപ്രായം വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് വിശകലനം ചെയ്യണം. അത് മറ്റ് അദില്ലത്തുമായിട്ട് അത് ഒത്തുപോകുന്നുണ്ടോ? മുസ്ലിമീങ്ങളുടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള നബിയുടെയും സഹാബത്തിന്റെയും മുൻകഴിഞ്ഞു പോയിട്ടുള്ള നടപടികളുമായി ഒത്തുപോകുന്നുണ്ടോ ഇല്ലേ, അതോ ഒത്തുപോകുന്നില്ലയോ, ഈ കാര്യം വിശകലനം ചെയ്യണം. അഥവാ തർജീഹിന്റെ അവാമിലുകൾ ഇഅ്മാല് ചെയ്യണം എന്നാണ് പറയാം. അനസ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ സ്കരിച്ച സംഭവം അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് പെട്ടതാണ്. അപ്പൊ അത് ശരിയാകുമോ തെറ്റാകുമോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം തർജീഹ് ചെയ്യാനുള്ള അവാമിലു തർജീഹ്, അതിനെ നമ്മൾ ഇഅ്മാല് ചെയ്യണം, അതിനെ നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കാരണം അദ്ദേഹം അത് ചെയ്തത് അതിന് ഒരു നിലനിൽപ്പില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്ത കാര്യം നമ്മുടെ നാട്ടിൽ അതാ ആയിട്ട് ചെയ്യുന്നതിന് ഒരിക്കലും അത് തെളിവാകൂല്ല. ആ കാര്യക്കാന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ ഫഹ്മ് എന്ന് പറയുമ്പോൾ അത് പല തട്ടിലാണ്. ആയത്തും ഹദീസും മനസ്സിലാക്കുന്നിടത്തും വ്യാഖ്യാനിക്കുന്നിടത്തും പ്രയോഗവൽക്കരിക്കുന്നിടത്തും അവരുടെ ഫഹ്മ് അവസാന വാക്കാണ്. പ്രത്യേകമായ സവിശേഷമായ തെളിവില്ലാത്തൊരു വിഷയത്തിൽ അവരുടെ ആ വാക്കുകൾ അതിന് മുൻഗണന കൊടുക്കും, സ്വീകരിക്കണം. അവരിൽപ്പെട്ട ഒരാള് ഒരു അഭിപ്രായം പറഞ്ഞു, മറ്റാരും അതിന് എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതുപോലും സ്വീകരിക്കും. ഇനി അവരുടെ ഇജ്തിഹാദിയായ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ അവിടെ തർജീഹാത്തുകൾ തർജീഹ് നോക്കണം. മറ്റുള്ള തെളിവുകളുമായും മുൻകഴിഞ്ഞ നടപടിക്രമങ്ങളുമായും അത് ഒത്തുപോകുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യങ്ങൾ ഒക്കെ പരിശോധിക്കേണ്ടി വരും. ഇതാണ് അതിന്റെ കാര്യം. കാരണം ഇങ്ങനെ വരുന്ന ഇവരുടെ ഇജ്തിഹാദുകൾ അത് പഴക്കൂല എന്ന് പറയാൻ പറ്റൂല. കാരണം സഹാബിമാർ ലൈസു മഅസൂമീൻ, ലാ ഇസ്മ, ഇസ്മത്തില്ല റസൂലുള്ളാഹിക്കല്ലാണ്ട് വേറെ ഒരാൾക്കുമില്ല. ഇമാം മാലിക് പറഞ്ഞല്ലോ, റസൂലുള്ളാഹിക്ക് ശേഷം ഈ ഖബറിൽ ഈ ഖബറിന്റെ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ചൂണ്ടിയിട്ടാ പറഞ്ഞത് ഈ ഖബറിന്റെ ഉടമസ്ഥൻ അഥവാ റസൂലുള്ളാഹി അല്ലാതെ വേറെ ഒരാളും മഅസൂമായിട്ടില്ല. അൽ മഅസൂം മൻ അസമഹുല്ലാഹ് വഹുവ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, ഉമർ ഖത്താബിന്റെ അടുക്കൽ പറ്റിയിട്ടുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അടുക്കൽ പറ്റിയിട്ടുണ്ട്, അലി ബിൻ അബീ താലിബിന്റെ അടുക്കൽ പറ്റിയിട്ടുണ്ട്, സെയ്ദ് ബിൻ സാബിത്തിന്റെ അടുക്കൽ പറ്റിയിട്ടുണ്ട്, ഇബ്നു മസ്ഊദിന്റെ അടുക്കൽ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ കിട്ടണമെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ എടുത്തോളി, റഫ്ഉൽ മലാമിയാനില്ല ഇമ്മത്തിൽ അല, അതിലിഷ്ടം പോലെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരെ പറഞ്ഞല്ലോ. പിന്നെ ഇന്ന് അതേപോലെ വളരെ വിശദമായി തന്നെ അവരുടെയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ അല്ലെങ്കിൽ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായ പ്രശ്നങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കാര്യവും പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശദീകരിക്കണം എന്ന് പറഞ്ഞു ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് ഒരു വേറെ പുസ്തകം വായിക്കുന്ന സാഹചര്യത്തിലാണ് അത് പൊങ്ങി വന്നത്. ആ സമയത്ത് തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ വാചകം ഇപ്രകാരമാണ്, വഅലം, നീ അറിയുക, അന്ന ഇഅ്തിയാദ അല്ലുഗ, ഭാഷ നമ്മൾ ശീലിക്കുക എന്നുള്ളത്. ഒരു ഭാഷ നമ്മൾ ശീലിച്ചാൽ പരിശീലിച്ചാൽ അത് യുഅ്സിറു ഫിൽ അഖ്ൽ വൽ ഖുലുഖ് വദ്ദീൻ, അത് നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കും, നമ്മുടെ ധാർമ്മികതയെ സ്വാധീനിക്കും, നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെ സ്വാധീനിക്കും. അത് തഅ്സീറൻ ഖബിയൻ ബയ്യിനൻ, വളരെ വ്യക്തവും ശക്തവുമായ രൂപത്തിൽ തന്നെ സ്വാധീനിക്കും. അതാണ് ഒരു ഭാഷന്റെ പ്രത്യേകത. ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയൊരു കാര്യമല്ല. ഭാഷ എന്ന് പറയുന്നത് അഹ്ലുസുന്നന്റെ നിലപാടനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതാണ് ഭാഷ. ഈ ഭാഷാ വൈവിധ്യം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതുമാണ്. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും മനുഷ്യന്റെ നിലപാടുകളുമായി, മനുഷ്യന്റെ ദീനുമായി, മനുഷ്യന്റെ ഖുലുഖുമായി, മനുഷ്യന്റെ അഖ്ലുമായി അത്രയും ആഴത്തിൽ ബന്ധമുള്ള ഒരു കാര്യമാണ് ഭാഷ എന്ന് പറയുന്നത്. വയുഅസ്സിറു അയ്ളൻ ഫീ മുഷാബഹത്തി സദരി ഹാദിഹിൽ ഉമ്മത്തി മിന സ്വഹാബത്തി വത്താബിഈൻ. മാത്രമല്ല അറബി ഭാഷ അത് പരിശീലിക്കുന്നതിനെ കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവിടെ പറയുന്നത്. അത് ഉപയോഗിക്കുക, പരിശീലിക്കുക, അത് ഉപയോഗിക്കുക. അങ്ങനെ അറബി ഭാഷ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ഒന്നാം തലമുറക്കാർ അഥവാ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് താബിഈങ്ങൾ പോലുള്ളവരോട് നമ്മൾക്ക് സാധർമ്മ്യമുണ്ടാകും, അവരോട് നമുക്ക് താദാത്മ്യമുണ്ടാകും, അവരോട് നമുക്ക് ഒരു തന്മയി ഭാവം വരും. അറബി നമ്മൾ പഠിക്കുകയും പരിശീലിക്കുകയും അത് ഉപയോഗിച്ച് ശീലിക്കുകയും ചെയ്താൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ തലമുറ സ്വഹാബത്ത്, ആ സ്വഹാബത്തുമായി നിങ്ങൾക്ക് തന്മയത്വമുണ്ടാകും, തന്മയീഭാവം നിങ്ങൾക്കുണ്ടാകും, താദാത്മ്യമുണ്ടാകും, സാധർമ്മ്യമുണ്ടാകും. വമുഷാബഹത്തുഹും, അതിനുശേഷം അത്രയും കാര്യം, അത് വേറൊരു വിഷയമാണ്, അത് വേറെ തന്നെ അറബി ഭാഷന്റെ പ്രാധാന്യം പറയുന്നിടത്ത് വിശദീകരിക്കേണ്ടതാണ്. അതിനുശേഷം വലിയൊരു തത്വമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അനാവരണം ചെയ്യുന്നത്. അവരോടുള്ള മുഷാബഹ തസീദുൽ അഖ്ൽ വദ്ദീൻ വൽ ഖുലുഖ്, അത് മൂന്ന് കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരും നിങ്ങൾക്ക്. ഒന്ന്, ബുദ്ധി ഐക്യു കൂട്ടി തരും. നിങ്ങളെ നമ്മുടെ ഇന്നത്തെ ഭാഷ അനുസരിച്ച് ഇന്റലിജന്റ് ക്വോഷ്യന്റ്, നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ ഐക്യു, അത് വർദ്ധിപ്പിച്ചു തരും. വദ്ദീൻ, നമ്മുടെ ദീൻ വർദ്ധിപ്പിച്ചു തരും. വൽ ഖുലുഖ്, നമ്മുടെ ധാർമ്മികത, നമ്മുടെ മൊറാലിറ്റി അത് വർദ്ധിപ്പിച്ചു തരും. ഈ മൂന്ന് കാര്യം വർദ്ധിപ്പിച്ചു തരണമെങ്കിൽ മുഷാബഹത്തു സ്വഹാബത്തി വത്താബിഈൻ, നിങ്ങൾ സ്വഹാബത്തിനോടും താബിഈങ്ങളോടും താദാത്മ്യം പുലർത്തണം. ഇവിടെ രണ്ട് മൂന്ന് വാക്കുകൾ നമ്മൾ പരിചയപ്പെടുന്നത് നല്ലതാണ്. ഒന്ന്, സ്വഹാബത്തിനോട് നമ്മൾ താദാത്മ്യം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണമായ രൂപം അത് പറയാൻ വേണ്ടി മിസ്ലിയത്താണ് പറയാം. അത് ആയത്തിലും ഹദീസിലും വന്നത് ഹനീഫ് നിങ്ങളെ കേൾപ്പിച്ചതാണ്. فإن آمنوا بمثل ما آمنتم به, നിങ്ങൾ അഥവാ സ്വഹാബത്ത് വഹീന്റെ പ്രഥമ അഭിസംബോധിത സമൂഹമായിട്ടുള്ള ഒന്നാം തലമുറക്കാർ അഥവാ സ്വഹാബത്ത് അവര് ഉൾക്കൊണ്ടിട്ടുള്ള ഈമാൻ എന്താണോ, തുല്യമായ ഈമാൻ, ഇക്വലന്റ് ആയിട്ടുള്ള ഈമാൻ മറ്റുള്ളവർ ഉൾക്കൊള്ളുകയാണെങ്കിൽ അവര് സന്മാർഗം പ്രാപിച്ചത് തന്നെ. അപ്പൊ മിസ്ലിയ അതൊരു കാര്യമാണ്, അത് തുല്യത്തിനു തുല്യമാകണം, ഒരു വ്യത്യാസമല്ലാതെ. അതിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു വാക്ക് തന്മയത്വം അല്ലെങ്കിൽ താതാത്മ്യം എന്നൊക്കെയാണ്. ആ വാക്ക് അത്ര തന്നെ എല്ലാവർക്കും ചിലപ്പം ദഹിച്ചോളുന്നില്ല, പക്ഷെ മലയാളം അങ്ങനെയാണ്. മലയാളത്തിൽ നമ്മൾ പറയുന്ന താതാത്മ്യമാണ് യഥാർത്ഥത്തിൽ ഈ മിസ്ലിയത്ത്. അവരെന്ത് വിശ്വസിച്ചു അതേ കാര്യം വിശ്വസിച്ചു, അവരേത് രൂപത്തിൽ വിശ്വസിച്ചു അതേ രൂപത്തിൽ വിശ്വസിച്ചു, അവരെവിടെ നിന്നു അവിടെ തന്നെ നിന്നു, അവരെത്രത്തോളം പോയി അത്രത്തോളം പോയി, അവർ മിണ്ടിയെടുത്ത് മിണ്ടി, അവരും അവരും മൗനം പാലിച്ചെടുത്ത് മൗനം പാലിച്ചു, ഇങ്ങനെ കൃത്യമായി അവരോടുണ്ട് താതാത്മ്യം പ്രാപിക്കുക, അവരോടുള്ള തന്മയീ ഭാവം നമ്മൾ ഉൾക്കൊള്ളുക. ഈ തന്മയീ ഭാവമാണ് അല്ലെങ്കിൽ താതാത്മ്യമാണ് മിസ്ലിയ. ഇതൊരു വാക്ക് ഇതിൽ വരുന്നുണ്ട്, അത് ആയത്തിലും ഹദീസിലും വന്നിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, മുഷാബഹ. മുഷാബഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധർമ്മ്യമാണ്. ഇനി അത്രയും താതാത്മ്യവും തന്മയത്വവും തന്മയീ ഭാവവും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അതിനോട് സാദൃശ്യം സാധർമ്മ്യം ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഈ മുഷാബഹത്ത് എന്നുള്ള വാക്കാണ്. കാരണം അവരെ പോലെ തുല്യമാകാൻ ചിലപ്പോ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഇല്ല, അതിന്റെ തൊട്ട് താഴത്തെ അടുത്ത സ്റ്റേജാണ് മുഷാബഹത്ത്. ഇനി വേറൊന്നും കൂടിയുണ്ട്, ചില കവിതകളിലും ചിലരുടെ പ്രയോഗത്തിലും ഒക്കെ വരും തശബ്ബുഹ്. തഫഅല വസ്ന് വരുമ്പോ കുറച്ചും കൂടി അത് താഴെയാണ് കേട്ടോ. അതിൽ ചിലപ്പോ എന്താന്ന് ചോദിച്ചാൽ നമ്മളങ്ങട്ട് ഉണ്ടാക്കിങ്ങാണ്ട് ഉണ്ടാക്കി ചെയ്യലാണ് മുഷാബഹത്ത് എന്ന് പറയുമ്പോ. ആ സാദൃശ്യം എന്നുള്ളത് അത് സ്വകീയമായ രൂപത്തിൽ തന്നെ, അത് സ്വതസിദ്ധമായ രൂപത്തിൽ തന്നെ, സ്പോണ്ടാനിയസ് ആയിട്ട് തന്നെ ആ സാധർമ്മ്യം ഇങ്ങോട്ട് വന്നു ചേരുകയാണ്. മറ്റേ നമ്മൾ ഇങ്ങോട്ട് ഉണ്ടാക്കി ചെയ്യലാണ്, അതിലൊരു തസന്നുണ്ട്, അതിലൊരു തക്കല്ലുണ്ട്. അല്പം അത് ചില കവിതകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാലോ ചില കവിതകളിലൊക്കെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ തശബ്ബുഹ് നടത്തണം, ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹു. നിങ്ങൾക്ക് മിസ്ലിയത്ത് സഹാബത്തിനോടുള്ള താതാത്മ്യവും തന്മയീ ഭാവവും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തശബ്ബുഹിലെങ്കിലും അവരെ പോലെ ആകാൻ വേണ്ടി അവരോട് സാധർമ്മ്യം പുലർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കാരണം ആ മഹാന്മാരായ സഹാബത്തിനോടുള്ള തശബ്ബുഹ് മിസ്ലിയത്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല, മുഷാബഹത്വം എത്തിയിട്ടില്ല. എന്നാൽ തശബ്ബുഹെങ്കിലും നിങ്ങൾ ചെയ്യൂ, ആ തശബ്ബുഹ് പോലും കിറാമായിട്ടുള്ള സഹാബത്തിനോടുള്ള തശബ്ബുഹ് അത് ഫലാഹാണ്, വിജയമാണ് കേട്ടോ. അപ്പൊ സഹാബത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരോട് നമ്മൾ സാധർമ്മ്യം പുലർത്തുന്നു, അവരോട് നമ്മൾ സാദൃശ്യം പുലർത്തുന്നു, അവരോട് നമ്മൾ തന്മയീ ഭാവം കൈക്കൊള്ളുന്നു, അവരോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു എങ്കിൽ അത് നമുക്കുണ്ടാക്കി തരുന്ന നേട്ടം തസീദു അത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. എന്താണ് വർദ്ധിപ്പിച്ചു തരുന്നത്? ഒന്ന് അഖ്ല് ബുദ്ധി വർദ്ധിപ്പിച്ചു തരും, രണ്ട് ദീന് വർദ്ധിപ്പിച്ചു തരും, മൂന്ന് ഖുലുഖ് വർദ്ധിപ്പിച്ചു തരും. അതിൽ ഖുലുഖും ദീനും പറയുമ്പോ പെട്ടെന്ന് ആ ശരി തന്നെയാണ്, പക്ഷെ എങ്ങനെ ബുദ്ധി വർദ്ധിപ്പിക്കുക എന്ന് ചില ആളുകൾക്കൊക്കെ ചില സംശയം ഉണ്ടാവും. ശരിക്ക് സൽബുദ്ധി എന്ന് മാത്രമല്ല ബുദ്ധി തന്നെ, മനുഷ്യന്റെ ബുദ്ധി ശരിക്കാണ് വർദ്ധിക്കും, ശരിയായ രൂപത്തിൽ വരും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സഹാബത്ത് ഒരു മനുഷ്യ ബുദ്ധി ഏതെല്ലാം മേഖലകളിൽ വ്യാപരിക്കാൻ കഴിവുണ്ടോ ആ മനുഷ്യബുദ്ധിക്ക് ആ മേഖലയിലെല്ലാം അവരുടെ ബുദ്ധി വ്യാപരിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യബുദ്ധിയുടെ രണ്ടറ്റവും കണ്ടവരാണ് സഹാബിമാർ. എങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, ആ പുറത്തേക്ക് വലത്തോട്ടാണെങ്കിൽ ഇത്ര പോകാവുള്ളൂ, പിന്നെ പോയാൽ അത് നമ്മുടെ കഴിവിന്റെ പുറത്താണ്, ഇടത്തോട്ടാണെങ്കിൽ ഇത്രയേ പോകാവൂ, അതിനപ്പുറം പോകുന്നത് നമ്മുടെ ബുദ്ധിയുടെ ഭാവനയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ രണ്ടറ്റവും കണ്ടിട്ട് പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വ്യാപിക്കാവുന്ന എല്ലാ മേഖലയിലും അവരവരുടെ ബുദ്ധി കൊണ്ട് വ്യാപരിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരു ഗ്രന്ഥം വായിക്കുന്ന സമയത്ത് വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ ഉണ്ടായിരുന്ന ബനൂ തമീം ഗോത്രക്കാരോട് പറയുന്നു, ഇഖ്ബറുൽ ബുശ്റായ ബനീ തമീം, സന്തോഷം, ഒരു സന്തോഷ വാർത്ത, അത് നിങ്ങൾ സ്വീകരിക്കൂ. അപ്പൊ അവർ പറഞ്ഞു, അത് ബശർത്തന ഫാഅത്തന, ഞങ്ങളോട് സന്തോഷ വാർത്ത അറിയിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തരൂ നബിയെ. അത് രണ്ടു തവണ അവർ പറഞ്ഞു. അപ്പൊ നബി അതല്ല ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് യമനിൽ നിന്നുള്ള ഒരു ഒരു വിഭാഗം ആളുകൾ വരുന്നത്. അവരുടെ കൂട്ടത്തിൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഉണ്ട്. ആ സന്ദർഭത്തിൽ അവരോട് റസൂലുള്ള പറയുന്നു, ഇഖ്ബറുൽ ബുശ്റായ അഹ്ലിൽ യമൻ, അല്ലയോ യമൻകാരെ, ഒരു വലിയ സന്തോഷം, സന്തോഷ വാർത്ത ഉണ്ട്, നിങ്ങൾ അത് സ്വീകരിക്കൂ. അപ്പോ ഇതിലും യഖ്ബൽഹാ ബനൂ തമീം, ഞാൻ ബനൂ തമീംകാരോട് അത് പറഞ്ഞു, പക്ഷെ അവരത് സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായില്ല, നിങ്ങൾ ഇത് വാങ്ങൂ. ആരു അത് ഖബിൽനായ റസൂലല്ലാ, അവരെ മറുപടി ബുഖാരിന്റെ ലഫ്ദ് ഇങ്ങനെയാണ്, ഞങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നു. ആരു ജിഇനാക നസ്അലുക അൻ ഹാദൽ അംർ, ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ അൽ ആലമുൽ മഷ്ഹൂദ്, മനുഷ്യന്റെ അറിവിലും അനുഭവത്തിലും പെടുന്ന ഈ മഹാപ്രപഞ്ചം, ഈ സൃഷ്ടിപ്രപഞ്ചം, ഈ സൃഷ്ടിപ്രപഞ്ചം എങ്ങനെയുണ്ടായി, ആ സൃഷ്ടിപ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ എങ്ങനെ, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്, ആ സൃഷ്ടിപ്പിന്റെ രൂപം, ആ സൃഷ്ടിപ്പിന്റെ ഘട്ടം, അതൊന്ന് പറഞ്ഞു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് താങ്ങാവുന്നിടത്തോളം കാര്യങ്ങൾ ആണ് പറഞ്ഞു കൊടുത്തു. കാനല്ലാഹു വലം യകുൻ ഷൈഉൻ ഗൈറുഹ്, അള്ളാഹു ഉള്ളവനാണ്, മറ്റൊന്നും അവനു പുറമെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹു ഉണ്ട്, മറ്റൊന്നുമില്ല. ആ ഒരു ഘട്ടം. വകാന അർശുഹു അലൽമാ, ഇതിൽ അറബി അറിയുന്ന ഹനീഫ്, അതുപോലെ തന്നെ അമാനി മൗലവി, അതുപോലെ ബഷീർ, അതുപോലെ തന്നെ ഇബ്രാഹിം, ഇങ്ങനെയുള്ള കുറച്ച് നന്നായി അറബി അറിയുന്ന ആളുകൾ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ബുഖാരിന്റെ ലഫ്ള് ഭയങ്കര സൂക്ഷ്മമാണ്. ഇതില് ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ബുദ്ധിപരമായി നമ്മൾ അകപ്പെടുന്ന ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ ഒന്ന് പോലും ആ പ്രതിസന്ധിയുടെ ഒരു മുനയില്ലാത്ത വാക്യത് ഇതിന്. കാനല്ലാഹു വലം യകുൻ ഷൈഉൻ ഗൈറുഹു, അവിടെ സമയം എന്ന് പറയുന്ന ഘടകത്തെ സംബന്ധിച്ച് സൂചന തന്നെയല്ല. കാരണം ആ ഘട്ടത്തിൽ സമയം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ പറ്റൂല. സമയത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള ഒരു വാചകമായിരുന്നുവെങ്കിൽ സമയം അതിന്റെ ശേഷം പിന്നീട് വരുന്ന അള്ളാന്റെ സൃഷ്ടിയല്ലേ, ആ അത് നമുക്ക് അവിടെ വേർതിരിക്കാൻ ബുദ്ധിക്കൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ ബുദ്ധിക്ക് ബുദ്ധിമുട്ട് വരുമെങ്കിലും ഇവിടുത്തെ പദപ്രയോഗം അത്ര 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 കണിശമാണ്. പിന്നെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന മറ്റൊരു കാര്യം, അടുത്തൊരു കാര്യം പറയുന്നു, അർശ്, അള്ളാന്റെ അർശിനെ കുറിച്ച്. അർശുണ്ടായി, അർശ് എവിടെയാണ്? അത് വെള്ളത്തിൻ മീതിയാണ്. പിന്നെ അടുത്തൊരു കാര്യത്തെ കുറിച്ച് പറയുന്നു, എങ്ങനെയാണ് ഈ കാര്യത്തിന്റെ, ഈ കാര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ ആ കാര്യത്തിന്റെ ഓരോ അവസ്ഥ ഓരോന്നും പറയാണ്. ആദ്യം കാനല്ലാ വലം യകുൻ ഷൈഉൻ ഗൈറു, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വകാൻ അർശുഹു അലൽമാ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വകതബ ഫി ദിക്രി കുല്ല ഷൈ, എല്ലാ കാര്യങ്ങളും അള്ളാഹു ലോഹിൽ രേഖപ്പെടുത്തി. വഖലഖസ് സമാവാതി വൽ അർദ്, പിന്നെ അടുത്ത കാര്യത്തിലേക്ക് വന്നു, ആകാശങ്ങളെയും ഉപരിലോകങ്ങളെയും ഭൂമിയെയും കീഴ്ലോകങ്ങളെയും അള്ളാഹു പഠിച്ചു. ആ വാക്കുകൾ, ഇത് റസൂലുള്ളാഹിന്റെ വാക്ക്, അത് വഹിയല്ലാതെ മിഷ്കാത്തിൽ വഹി മിഷ്കാത്തുൽ നുബുവ ഈ വാക്കിൽ ആ നുബുവത്തിന്റെ എല്ലാ ആ സൈനും അതിലേക്കും കാണാൻ പറ്റും. എത്ര കണിശാണ് ആ വാക്കുകൾ. ഈ വിഷയം ചർച്ച ചെയ്യുന്ന മറ്റ് പല അൽഫാളുകളിലും ഹല്ല് ചെയ്യാൻ കഴിയാത്ത ചില 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 മുനകളുണ്ടാവും. ഇതിൽ ഹല്ല് ചെയ്യേണ്ടി വരുന്ന ഒരു മുനയില്ല എന്നുള്ളതാണ് അല്ലാഹു അക്ബർ. അത് എന്റെ ഭാഷാപരമായ ഒരു കാര്യമാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിക്കും. കാനല്ലാഹു വലം യകുൻ ശൈഉൻ ഗൈറു വകാൻ അർശു അലൽ മാ വകതബ ഫി ദിക്രി കുല്ല ശൈ وخلق السماوات والارض ഇങ്ങനെ നബി വിശദീകരണം തുടങ്ങുകയാണ്. അപ്പോഴാണ് ഫനാദ മുനാദിൻ അവരൊരാൾ വിളിച്ചു പറയുന്നു, ദഹബത്ത് നാഖത്തു കയ്യബൻ ഹുസൈൻ ഇമ്രാൻ ഇബ്നു ഹുസൈനോട് പറയാണ് നിന്റെ ഒട്ടക പോയിട്ടുണ്ട് വന്തലഖ്. അപ്പൊ ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് ഒട്ടകത്തിനെ പിടിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. ഫൈദായി യഖ്തഅദൂന ഹസറാബ് അപ്പൊ മരീചിക അത് അതിനെ മുറിച്ചു കളയുന്നു. മരീചിക കൊണ്ട് അതിനെ കാണാൻ പറ്റാത്തടത്തോളൊക്കെ അത് പോവുകയാണ്. പിന്നെ ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ ആ ഒട്ടകത്തെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എനിക്കതായിരുന്നു നല്ലത്, ബാക്കി റസൂലുള്ള പറയുന്നത് കേൾക്കാമായിരുന്നുവല്ലോ. ആ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു വധിൽ സ്പോണ്ടാനിയസ് ആയിട്ട് അയാള് ഒട്ടകത്തിൽ തെരഞ്ഞു പോയത് അദ്ദേഹത്തിന് പറ്റിയൊരു ചെറിയ നഷ്ടത്തെ കുറിച്ചാണ്, ചെറിയല്ല വലിയ നഷ്ടത്തെ കുറിച്ച്. ഇവിടെ എന്റെ ശ്രദ്ധ അതൊന്നുമല്ല, നിങ്ങളുടെ ശ്രദ്ധ അതൊന്നുമല്ല, നമ്മുടെ കൂട്ടായ ശ്രദ്ധ വരേണ്ടത്. ഒരു 1400 വർഷം മുമ്പ് യമനിലുള്ള ഒരു സാധാരണക്കാരനായിരുന്ന ഒരു മനുഷ്യൻ, ഒരു സഹാബി, ആ ബുദ്ധി അവരുടെ മനസ്സിന്റെ ആ തെളിമയും അതിന്റെ പുണ്യവും അതിന്റെ ആ ഇൽമിന്റെ ആഴവും അതിന്റെ ഗഹനതയും അതിന്റെ അപാരതയും മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അവര് അന്വേഷിച്ച ഒരു അന്വേഷണം നോക്കി നിങ്ങൾ. ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുന്ന എത്ര ആളുണ്ട്? വലിയ 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 ദാർശനികന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് അനാവശ്യമായ അല്ലെങ്കിൽ ഊരാക്കുടുക്കിൽ പെടുന്ന എന്തെങ്കിലും ചിത്താന്തങ്ങൾ ചോദിക്കാൻ പറയാം, പക്ഷെ ഇത്രയും കൃത്യമായ കണിശമായ ഒരു ചോദ്യമോ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമോ അവർക്ക് കേൾക്കാൻ പറ്റും? വാക്കുകൾ എത്ര കണിശ. كيف كان نسألك عن هذا الأمر عن هذا الأمر هذا الأمر വല്ല തുടർന്ന് തൊട്ടു തൊടാൻ പാടില്ലാത്തോടെ തൊട്ടിട്ടില്ല. നസ്സലുക്ക അൻ ഹാദല്ലം തുടർന്നത് എല്ലാ പോയിന്റിലും തൊട്ടു, തൊടേണ്ടതില്ലാത്ത ഒന്നും തൊട്ടിട്ടില്ല. റസൂലുള്ളാഹി ഉത്തരാണെങ്കിലും അല്ലാഹ് വല്ലാത്ത വാക്കുകളാണ്. ഇങ്ങനെ പ്രപഞ്ചവീക്ഷണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ പ്രപഞ്ചവീക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രപഞ്ചവീക്ഷണം ഇത്രയും സമഗ്രമായ, ഇത്രയും സമ്യക്കായ, അത് സ്പർശിക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളും സ്പർശിക്കുന്ന, സ്പർശിക്കാൻ പാടില്ലാത്ത, മനുഷ്യ ബുദ്ധിക്ക് സ്പർശിക്കാൻ കഴിയാത്ത, സ്പർശിക്കാൻ പാടില്ലാത്ത മേഖലകൾ സ്പർശിക്കാത്ത ഇത്ര സമ്യക്കായ സമഗ്രമായ ഒരു വീക്ഷണം, ഒരു ധാരണ, അതിലുള്ള ഒരു ഒരു ബുദ്ധി, ഉള്ള ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ബുദ്ധിന്റെ വലിപ്പം? നിങ്ങൾ സ്വഹാബത്തിനെ പിന്തുടരുന്നു എങ്കിൽ നിങ്ങൾ ഇതൊക്കെയാണ് പിന്തുടരുന്നത്, ഇതൊക്കെയാണ് നിങ്ങളും വായിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ലുക്കാണ് നിങ്ങൾക്കും വരുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച്, മനുഷ്യനെ കുറിച്ച്, മതത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന വീക്ഷണങ്ങൾ ഇത്രത്തോളം സമഗ്രമായിരിക്കും, ഇത്രത്തോളം ആഴമുള്ളതായിരിക്കും, ഇത്രത്തോളം ഗഹനമായിരിക്കും, ഇത്രത്തോളം സമ്യക്കായിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, നിങ്ങൾ സ്വഹാബത്തിനെ പിന്തുടരും, താബിഈങ്ങളെ പിന്തുടരും, അവരെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഈ ആശയങ്ങളും, ഈ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അവർ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ അറബി ഭാഷ, അല്ലാഹു ബിലിസാനിൻ അറബിയിൻ മുബീൻ, കാര്യങ്ങൾ ശരിക്ക് വകതിരിച്ച് വ്യവച്ഛേദിച്ച് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന അതിവിശിഷ്ടമായ ഭാഷയായിട്ടുള്ള അറബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഷയിൽ ഈ കാര്യങ്ങൾ, ഇത്തരം ഗൗരവതരമായ പ്രമേയങ്ങൾ അത്രയും അതിവിശിഷ്ടമായ ഭാഷയിൽ അവര് ഇത്തരം വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു, അവർ പഠിച്ചു, അത് അതിവിശിഷ്ടമായ ഭാഷയിൽ പ്രയോഗിച്ചു. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഹദീസ്. അതില്ല നബി പറഞ്ഞു ബുഖാറിന്റെ, അപ്പൊ ഞാൻ ഉദ്ധരിച്ചുള്ള ബുഖാരിയിലുള്ള ഹദീസാണ് കേട്ടോ, ആ ലഫ്ള് നിങ്ങൾ മനപ്പാടാക്കിയാൽ എന്ന് പോയിട്ട് മനപ്പാടാക്കിയിട്ട് കടന്നിറങ്ങാൻ പാടും, അത്ര വലുതാണ് ആ ബുദ്ധിന്റെ വലുപ്പം. ആ ബുദ്ധി എത്രത്തോളത്തോളം ലൈവാണ്, അത് എത്രത്തോളം അത് അതിന് അതിനുമെല്ലാം ശക്തിയുള്ള വേറെ ഒരു ബുദ്ധി ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, നിങ്ങൾ സ്വഹാബത്തിനെ പിന്തുടർന്നാൽ, അവരോട് നിങ്ങൾ താതാത്മ്യം കാണിച്ചാൽ, അവരോട് നിങ്ങൾ തന്മയീഭാവം പുലർത്തിയാൽ, അവരോട് നിങ്ങൾ സാധർമ്മ്യം പുലർത്തിയാൽ, അത് നിങ്ങളുടെ അക്കല് വർദ്ധിപ്പിക്കും, ദീനും ഖുലുഖും വർദ്ധിപ്പിക്കും എന്നുള്ളത് നമുക്ക് വലിയൊരു സംശയം ഉണ്ടാവില്ല. ഇനി ഒരു 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 ഉദാഹരണം കൂടി പറയാം, ഇങ്ങനെ എനിക്ക് പറഞ്ഞു പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാവശ്യമായി ചർച്ച ചെയ്യുന്നതും ചോദിക്കുന്നതും ഒക്കെ വളരെ 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 എതിർത്തിട്ടുള്ള ആള്, അത് നമുക്ക് ഇന്നൊക്കെ അറിയാവുന്ന കാര്യമാണ്. അനാവശ്യമായ വിഡ്ഢി ചോദ്യങ്ങൾ ഇത്രമേൽ വിമർശിക്കുകയും ഇത്രമേൽ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ള വേറൊരു മതമില്ല. അതേ സന്ദർഭത്തിൽ ഈ കാര്യം ഇത് അർത്ഥവത്താണ്, ഇതൊരു മനുഷ്യന്റെ ഔട്ട്ലുക്കുമായി ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അത് കൃത്യമായി റസൂലുള്ള എണ്ണിക്കൊടുത്തു. റസൂലുള്ളാന്റെ മറുപടി ആ നാല് വാചകം, ആ നാല് മുഫ്രദാത്ത് എടുത്ത് നോക്കിയാൽ മതി, അതിൽ കിട്ടും. ഇനി വേറൊരു കാര്യം പറയാം, ഇതുപോലെ മറ്റൊരു കാര്യം പറയാം. സഅദ് ഇബ്നു മുസയ്യിബ് ഇബ്നു അബി ആസിം സുന്നയിൽ ഉദ്ധരിച്ചതും അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അത് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ ഹദീസാണ് ഞാൻ വായിക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബിൽ നിന്ന് സഅദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസ്, അന്നഹു ഖാല, ഉമർ ഖത്താബ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖുൽതു യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ വിളിച്ചു, أرأيت عملنا هذا على أمر قد فرغ منه أم على أمر نستقبله؟ الله عند رسوله താങ്കൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, അമല്, നമ്മൾ ചെയ്യുന്ന അമലുകൾ, അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, അത് എന്തിന്റെ പേരിലാണ്? അല അമ്രിൻ ഖദ് ഫുരിഗ മിൻ, തീരുമാനിച്ച് വിരമിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിലാണോ? അം അല അംറിൻ നസ്തഖ്ബിറു, അതല്ല തീരുമാനിക്കുകയോ വിരമിക്കുകയോ ചെയ്തതല്ല ഇതം പ്രഥമമായി ഇനി വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണോ, കാര്യത്തിനു വേണ്ടിയാണോ? ഇപ്പൊ നിങ്ങൾക്ക് പിടുത്തം കിട്ടി, ഇത് തലാഖതറിനെ കുറിച്ചാണ് ചോദ്യം. തലാഖതറിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാവശ്യമായ ചർച്ച ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നല്ല, നബി അങ്ങനെ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോ റസൂലുള്ളാന്റെ മുഖത്ത് റുമ്മാമ്പഴം കുത്തിപ്പൊട്ടിച്ച മാതിരി മുഖണ്ട് ചോന്നു. എന്നിട്ട് അവരെ നന്നായിട്ട് ചീത്ത പറഞ്ഞു. ഈ കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ റസൂലുള്ളാഹ് ഈ ഖദർ എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് മനുഷ്യന്റെ ബുദ്ധിക്ക് പോകാവുന്ന അതിരിൽ പോകാൻ അനുവാദം കൊടുക്കുന്നു, അത് വിശദീകരിച്ചു കൊടുക്കുന്നു. ഉമർ ഖത്താബാണ് ചോദിക്കുന്നത്. ആ ഉമർ ഖത്താബിന്റെ ചോദ്യം ഇതാണ്, നബിയെ ഞങ്ങൾ അമലി ചെയ്യുന്നത് ഏതിന്റെ പേരിലാണ്? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു, അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു, എല്ലാം ഖളാ ഖദർ മുൻകൂട്ടി കഴിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയാണോ, അതല്ല ഇനി ഇതം പ്രഥമമായി വരാനിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണോ? എന്താ ചോദ്യം, എന്താ ചോദ്യം? فقال رسول الله صلى الله عليه وسلم رسول الله عندما مروري نوكي دنگا بل على امر قد فرغ منه ادي على امر قد فرغ منه تيرتيയായും കഴിഞ്ഞു പോയ വിരമിച്ച അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു പോയി എഴുതപ്പെട്ടു മഷിയുണങ്ങി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ അമല ചെയ്യുന്നത്. ആശയങ്ങളിൽ മുജാമലല്ല, ഒപ്പിച്ചു പറയുന്ന വർത്താ ഒപ്പിക്കലില്ല. സാധാ ചില ആൾക്കാരുണ്ടല്ലോ, ഇന്നൊക്കെ മൊത്തം ഇന്ന് നമ്മളെ നാട് മൊത്തം ഭൂലോകം മൊത്തം മനുഷ്യന്മാർ മുഴുവൻ ഒപ്പിച്ചു വർത്താനം പറയും. വർത്താനത്തിൽ ഭയങ്കര ഹൈ ഇൻ റെട്ടറിക്, അവരുടെ ബടായി ഭയങ്കരമായിരുന്നു. പക്ഷേ കാര്യം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അതിലൊരു ക്യാമ്പ് ഉണ്ടാവില്ല, വെറുതെ ബടായി ഒപ്പിക്കലായിരുന്നു. ഇങ്ങനെയല്ല, മുജാമലല്ല ദീനിൽ. അതേ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞതും വിരമിച്ചതുമായ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഉമറെ അമൽ ചെയ്യേണ്ടത്, അനുഷ്ഠാനങ്ങൾ നിങ്ങൾ, കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അദ്ദേഹം വിട്ടില്ല, അദ്ദേഹം പറഞ്ഞു എങ്കിൽ എന്തിന് വേണ്ടിയാണ് ഞങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്? അല്ലാഹ് പിൻ പോയിന്റിലെത്തി. വഖാല റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കുന്നത് ചോദിച്ചത് കൊടുക്കുന്നത് നോക്കൂ. അത് ഇതൊക്കെ തങ്കലിപിയിൽ എഴുതണം. കല്ല ലാ യുനാരു ഇല്ലാ ബി അമൽ. അല്ലാഹു അക്ബർ. ഉമർ നീ കരുതിയതുപോലെയല്ല കാര്യം. ശരിക്കും മനസ്സിലാക്ക, കാര്യം മുൻകൂട്ടി തീരുമാനിച്ചതും ഉറപ്പിച്ചതും എഴുതി വച്ചതും അതിൽ നിന്ന് വിരമിച്ചതും പക്ഷി ഉണങ്ങിയതും ഒക്കെയാണ്. പക്ഷേ ആ ഉറപ്പിച്ചു വെച്ച വിരമിച്ചു കഴിഞ്ഞ ആ കാര്യം അത് നിങ്ങൾക്ക് നേടാനാവില്ല. ഇല്ലാ ബി അമൽ, കർമ്മത്തിലൂടെയല്ലാതെ. കർമ്മത്തിലൂടെ മാത്രമേ അത് നിങ്ങൾക്ക് നേടാനാവൂ. അങ്ങനെ നിങ്ങൾ കർമ്മത്തിലൂടെ നേടേണ്ട കാര്യം അത് മുൻകഴിഞ്ഞ് പോയിട്ടുള്ളതാണ്, തീരുമാനിച്ചുറപ്പിച്ചതാണ്, എഴുതി വെച്ചതാണ്, വിരമിച്ചതാണ്, പക്ഷി ഉണങ്ങിയതാണ്. ആ ഒറ്റ വാക്ക് കേൾക്കേണ്ട സമയം, അതാണ് ശരിയായ ബുദ്ധി. നമുക്ക് ഒരുപാട് മുൻവിധികളും ഒരുപാട് തെറ്റിദ്ധാരണകളും നമ്മുടെ തലച്ചോറിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഫുൾ ക്ലിയർ ആവില്ല. അതിന് കാരണം ലജ്ജല്ലായ്മ കൊണ്ടാണ്. ഈ നമ്മളെപ്പോലത്തെ, എന്നെ പോലത്തെ, നിങ്ങളെ പോലെ പലരെ പോലെ, നിങ്ങളിൽപ്പെട്ട പലരെ പോലെ, എല്ലാവരും എനിക്കറിയില്ല, എന്നെ പോലെയുള്ള ആൾക്കാരുടെ ലജ്ജല്ലായ്മയാണ്. വേണ്ടതും വേണ്ടാത്തതും വായിക്കുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, അനാവശ്യമായ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യൂല, ഈ ഒറ്റ വാക്കുകൊണ്ട് പെട്ടെന്ന് ബോധ്യാവില്ല. പിന്നെ ബോധ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള കൊക്കയും കൊളത്തും ഒക്കെ പിന്നെ നമ്മൾ വേർപ്പെടുത്തണം. വേർപ്പെടുത്തുമ്പോൾ നമുക്ക് അതിങ്ങനെ തെളിഞ്ഞു വരും. ഉമർ റളിയല്ലാഹു അവരുടെ ഹൃദയത്തെ കുറിച്ച്, സഹാബത്തിന്റെ ബുദ്ധിയെ കുറിച്ച്, ഹൃദയത്തെ കുറിച്ച് ഇബ്നു മസ്ഊദ് പറഞ്ഞോടെ ഉദ്ധരിച്ചില്ലേ, അബറഹ ഖുലൂബ വഅഅമഖഹ ഇൽമ. അത് ക്ലീൻ സെയിൽ സ്ലൈറ്റ് ആണ്. അത്ര ആഴമുള്ള ഒരു കടൽ വേറല്ല. അതുകൊണ്ട് തന്നെ ഉമറെ വിരമിച്ചു കഴിഞ്ഞതാണ്, തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞതും വിരമിച്ചതുമാണ്. പക്ഷെ അക്കാര്യം അമലിലൂടെയല്ലാതെ നേടാൻ സാധ്യമല്ല. എങ്കിൽ നബി ഇപ്പൊ ക്ലിയർ ആയി, എന്നാ നീ കഠിനാധ്വാനം, ഇനി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആയി നബിയെ. ഈ ബുദ്ധി വക്രതയില്ലാത്ത, വളവില്ലാത്ത, സിഗ്സാഗിലൂടെ പോകാത്ത, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, എന്നാൽ വ്യക്തതയുള്ള, അതിന് ദൃഢബോധ്യമുള്ള ഈ ബുദ്ധി, അതാണ് സഹാബ. അവരുടെ ബുദ്ധിന്റെ സ്വഭാവം അതാണ്. അവര് നിങ്ങൾ പിന്തുടരുന്നുവെങ്കിൽ, അവരോട് സാദൃശ്യം പുലർത്തുന്നുവെങ്കിൽ, അവരോട് താദാത്മ്യം കാണിക്കുന്നുവെങ്കിൽ, അവരോട് തന്മയീഭാവം പുലർത്തുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ദീനും ഖുലുഖും കൂട്ടുന്നത് പോലെ നിങ്ങളുടെ ബുദ്ധിയെയും അതുപോലെ അവരുടെ ബുദ്ധിയെ പോലെ ആകും. കാരണം ഇതാണ് അവരുടെ, അവരുൾക്കൊണ്ട ആശയങ്ങൾ. ആ ആശയങ്ങൾ അതിന് അനുഗുണമായ ഏറ്റവും നല്ല ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. നബി അവരോട് സംസാരിച്ചത്, അവർ അങ്ങോട്ട് തിരിച്ച് സംസാരിച്ചത്. അതുകൊണ്ട് ആ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കും. ഇതാണ് ഈ രണ്ടുദാഹരണത്തിൽ നിന്ന് തന്നെ ബുദ്ധി കൂട്ടും എന്ന കാര്യത്തിൽ ഇപ്പോ ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാകും. നേരെ മറിച്ച് ബുദ്ധിയെ ശരിക്കും എന്ത് ചെയ്യാം, പിന്നെ ബുദ്ധിനെ അങ്ങോട്ട് നശിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വെറുതെ അനാവശ്യമായ തർക്ക വിതർക്കങ്ങൾ നടത്തുന്നു. അത് റസൂലുള്ള അംഗീകരിക്കൂല. ബുദ്ധിയെ കേടുവരുത്തുക ചെയ്യുക, ദുഷിപ്പിക്കുകയാണ് ചെയ്യുക. ഒരിക്കൽ റസൂലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഖദറിനെ കുറിച്ചാണ് സംസാരം. ഒരു കൂട്ടിനൊരു കാര്യം പറയും, അതിനൊരായത്ത് പറയും, അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി വേറൊരു ആയത്ത് ഉദ്ധരിക്കും. ഇങ്ങനെ ശരിയല്ലാത്ത റൂട്ടിൽ പോണ് കണ്ടപ്പോൾ നബി അവരോട് ചോദിച്ചു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അഭിഹാദവും നിർത്തും. ഇതാണോ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യം? അബിഹാല വുക്കിൽത്തും, ഇതാണോ നിങ്ങളെ ഏൽപ്പിച്ച കാര്യം? തൊലിബൂന കിതാബ് അല്ലാഹി ബഅലഹു ബിബഅദ്, അള്ളാഹുവിന്റെ കിതാബിൽ ചില ഭാഗം കൊണ്ട് മറ്റു ചില ഭാഗത്തെ ഗണ്ണിക്കുക, അതിനതുകൊണ്ട് എതിർക്കുക, ഇതിനതുകൊണ്ട് എതിർക്കുക, അതിനാണോ നിങ്ങൾ പറഞ്ഞത്? ഒന്നുറൂമ ഉമിർത്തും ബിഹി ഫത്തബിഉ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം അത് നിങ്ങൾ നോക്കൂ, അത് പിന്തുടരാൻ നോക്കൂ. വമാ നുഹീതും അൻഹു ഫജ്തനിബു, നിങ്ങളോട് വിലക്കിയ കാര്യം ഏത്, അത് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കൂ, ആ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ. ഈ ബുദ്ധി ശരിയായ രൂപത്തിൽ പ്രയോഗിച്ചാൽ നേരത്തെ ഉമർ ഖത്താബ് കണ്ടതുപോലെ ഇത് തന്നെ ചിത്തഹിൻ കഴിഞ്ഞു, പ്രശ്നങ്ങൾ തീർന്നു, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യാണ്. അമലിൽ നിന്ന് വിമുഖത കാണിക്കുന്ന, പരാങ്മുഖത്വം കാണിക്കുന്ന ഒരു സ്വഭാവനി ആവശ്യമല്ല. കാരണം അമലിലൂടെ ആ വിരമിച്ചു കഴിഞ്ഞ ആ കാര്യം, സ്വർഗാണെങ്കിൽ സ്വർഗം, നരകാണെങ്കിൽ നരകം, വിജയാണെങ്കിൽ വിജയം, തോൽവിയാണെങ്കിൽ തോൽവി കിട്ടുള്ളൂ. ഇങ്ങനെ തെറ്റായ രൂപത്തിൽ അവർ ചർച്ച ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിശിതമായ രൂപത്തിൽ അവർ അധിക്ഷേപിച്ചു എന്ന് മാത്രമല്ല, ഫലം യുസ്മ, ഫലം യസ്മ അന്നാസു ബഅദ ദാലിക അഹദൻ യതകല്ലം, പിന്നെ തെറ്റായ രൂപത്തിൽ അള്ളാഹ് ഖദറിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് പിന്നീട് കേൾക്കപ്പെട്ടില്ല, ജനത്തിൽ കേൾക്കാനിട വന്നില്ല. പിന്നീട് സ്വഹാബത്തിന്റെയൊക്കെ കാലത്തിന്റെ അവസാനം വരുമ്പോ, അഥവാ ഹജ്ജാജ് ഇറാഖിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഅബദുൽ ജുഹനി വന്നത്. ആ മഅബദിനെ ഹജ്ജാജ് വെട്ടുകയും ചെയ്തു. ഇതാണ് സ്വഹാബത്ത്, ഇതാണ് അവരുടെ ബുദ്ധി, ഇതാണ് ആ ബുദ്ധിയുടെ മഹത്വം. ആ ബുദ്ധിയുടെ ആളടക്കാൻ കഴിയും. ഇനി ഇന്നിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ വെറും ഐക്യു മാത്രമാണല്ലോ. ഇന്ന് ആ ഐക്യു മാത്രമല്ല, ഇന്ന് ഇക്യു, ഇമോഷണൽ കോഷൻസ്, ഇതിനാണല്ലോ വലിയ പ്രാധാന്യം, വലിയ പ്രാധാന്യം എന്ന് പറയും. സത്യമാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. എന്നാൽ സ്വഹാബത്തിന്റെ ഐക്യു പോലെ തന്നെ അവരുടെ ഇക്യു വളരെ ഉയർന്നതാണ്. നിങ്ങൾ നോക്കും, റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്താണ്. റസൂലുള്ളാഹ് തന്നെ പറഞ്ഞത്, ഏറ്റവും സുഹബത്തിൽ എന്നോട് ഏറ്റവും ആഴമുള്ള, ഏറ്റവും എന്നോട് സുഹബത്തുള്ള ആള് അബൂബക്കറാണ്. വലവ് കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല, ഞാൻ ഒരാളെ ഖലീലായി സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെയാണ് സ്വീകരിക്കുക. റസൂലുള്ളാഹ് മരണപ്പെടുന്ന സമയത്ത് അബൂബക്കർ മദീനയിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് ഒരു കല്യാണമൊക്കെ കഴിച്ച് അവിടെ മൂപ്പർക്ക് ഒരു ഭൂമിയൊക്കെ ഉണ്ട്. അവിടത്തേക്ക് തൽക്കാലത്തേക്ക് റസൂലുള്ളാഹിന്റെ രോഗം കുറച്ചൊന്ന് ശമിക്കുക എന്ന് കണ്ടപ്പോ പോയതാണ്. അപ്പോഴാണ് തിങ്കളാഴ്ച കാലത്ത് പൂർവാന്നത്തിൽ റസൂലുള്ളാഹിന്റെ മരണം സംഭവിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് അബൂബക്കർ സിദ്ദീഖ് വരികയാണ്. വന്ന് നോക്കുമ്പോ മദീനയിലാകെ ഇരുട്ടാണ്, മദീനയിൽ ഇരുട്ട് മൂടിക്കിടക്കുകയാണ്, ആകെ അങ്കലാപ്പാണ്, കടുത്ത അങ്കലാപ്പ്. ഉമർ ഖത്താബ് പോലും അവിടെ ആകെ കൂടെ അങ്കലാപ്പിൽ അകപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹ് മരിച്ചിട്ടില്ല, തിരിച്ചു വരും. മൂസ ബിൻ ഇമ്രാൻ അള്ളാഹുവിനെ കാണാൻ പോയതുപോലെ അള്ളാഹുവുമായിട്ട് സന്ധിക്കാൻ വേണ്ടി തൗറാത്തിന്റെ ഏടുകൾ വാങ്ങാൻ വേണ്ടി പോയില്ലേ, ആ പോയതുപോലെ പോയതാണ്. തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നബി റസൂലുള്ളാഹ് മരിച്ചു എന്ന് പറഞ്ഞ ആളുകളുടെ കൈകാലുകൾ വിലങ്ങനെ മുറിക്കും എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് ആകെ കൂടി പ്രയാസത്തിലാണ്. ജനങ്ങളാകെ കൂടി നബി മരിച്ചോ മരിച്ചില്ല, അങ്ങനത്തെ അങ്കലാപ്പ്, എല്ലായിടത്തും ഇരുട്ട്, എല്ലാവരുടെയും കണ്ണിലും മനസ്സിലും മദീനയുടെ ഓരോ മുക്കിലും മൂലയിലും പെരുവഴികളിലും ഓടുവഴിയിലും ഇരുട്ടാണ്, കടുത്ത അങ്കലാപ്പ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ വാർത്ത കേട്ട് നേരെ ഇങ്ങോട്ട് വരുന്നത്. മകളുടെ വീട്ടിലാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ള കിടക്കുന്നത്. അവിടെ വന്നു, ഫകശഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ മൂടിയ പുതപ്പങ്ങോട്ട് നീക്കിയിട്ട് ഫഖബ്ബല വജ്ഹ, ഫഖബ്ബലഹു, റസൂലുള്ളാഹിന്റെ നെറ്റിയിൽ ഒരു ചുംബനം ചാർത്തി. ഫഖാൽ ബി അബി അൻത വ ഉമ്മി തുബ്ത ഹയ്യൻ വ തുബ്ത മയ്യിത, എന്റെ ഉമ്മയും വാപ്പയും അങ്ങക്ക് തെണ്ടമാണ്, താങ്കൾ ജീവിച്ച കാലത്ത് അതിവിശിഷ്ടനാണ്, അങ്ങ് മരിച്ചപ്പോഴും അതിവിശിഷ്ടൻ തന്നെയാണ്. വല്ലദി നഫ്സി ബിയദി ലാ യുദീഖുക്കല്ലാഹു അൽ മൗതതൈനി അബദ, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം രണ്ടാമത്തൊരു മരണം അള്ളാഹു താങ്കളെ ഇനി അനുഭവിപ്പിക്കില്ല. താങ്കൾ അനുഭവിക്കേണ്ട ആദ്യ മരണം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖറജ്, ഇത്രയും പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം, നമസ്കരിക്കാൻ നിന്നാല് കരയും, ഓതിയ കരയും. അതുകൊണ്ട് ഇമാമായിട്ട് അബൂബക്കർ സിദ്ദീഖിനെ വേണ്ടാന്ന് വരെ ചിലര് പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു നോക്കി. അത്രയും ലോല മനസ്കനായ അബൂബക്കർ സിദ്ദീഖ് ഒരു ഘട്ടം വരുമ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ ആ വൈകാരികമായ ദാർഢ്യം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഉമർ ഖത്താബ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യുഹൽ ഹാലിഫ് അലാ റിസ്ലിക്, സത്യം ചെയ്യുന്ന ഉമർ അല്പം ഒരു അവധാനത കൈക്കൊള്ളൂ. ഫലമ്മാ തകല്ലമാ അബൂബക്കറിൻ ജലസ ഉമർ, അബൂബക്കർ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഉമർ അദ്ദേഹം അവിടെ ഇരുന്നു അടങ്ങി. ഫഹമിദല്ലാഹ വഅസ്ന അലൈ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ പുകഴ്ത്തേണ്ട മുറപ്രകാരം പുകഴ്ത്തുകയും എന്നിട്ട് പ്രകീർത്തിക്കേണ്ട മുറപ്രകാരം പ്രകീർത്തിക്കുകയും ചെയ്തു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, അലാ, ശ്രദ്ധിക്കുക, മൻ കാന യഅബ്ദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരായിരുന്നുവോ മുഹമ്മദിനെ ആരാധിച്ചിരുന്നത് അവരറിയട്ടെ, മുഹമ്മദ് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വമൻ കാന യഅബ്ദു അല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, എന്നാൽ ആരാണ് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് അവരറിയട്ടെ, അള്ളാഹു ഹയ്യാണ്, ജീവനുള്ളവനാണ്, അവൻ ലാ യമൂത്ത്, മരിക്കാത്തവനാണ്, അമരനാണ്. വഖാൽ, എന്നിട്ടൊരു ആയത്ത് ഓതി കൊടുത്തു സൂറത്തു സുമറിലുള്ള ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, മുഹമ്മദ് നബിയോട് അല്ലാഹു പറയുന്നു താങ്കൾ മരിക്കും അവരും മരിക്കും. വഖാൽ മറ്റൊരായത്ത് കൂടി സൂറത്തു ആലു ഇംറാനിലുള്ള ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാണ്, അദ്ദേഹത്തിന് മുമ്പ് എത്രയോ ദൂതന്മാർ കഴിഞ്ഞു പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ മടമ്പിൻകാലുകളിലേക്ക് സത്യത്തെ വിട്ട്, അള്ളാഹുവിനെ വിട്ട്, അള്ളാഹുവിന്റെ ദീനിനെ വിട്ട്, സത്യത്തെ വിട്ട് മടമ്പിൻകാലുകളിലേക്ക് തിരിച്ചു പോവുകയാണോ, അങ്ങനെ ആരെങ്കിലും പിറകോട്ട് തന്റെ മടമ്പിൻ കാലിലേക്ക് അഥവാ പിറകോട്ട് തിരിച്ചു പോയാൽ, ദീനിൽ നിന്ന് സത്യത്തിൽ നിന്ന് പിറകോട്ട് പോയാൽ, അവൻ ഒരു തരത്തിലും അള്ളാഹുവിന് ദ്രോഹം വരുത്തില്ല. ശാക്കിരീങ്ങളായ നന്ദിയുള്ള ആളുകൾക്ക് അള്ളാഹു ശരിയായ പ്രതിഫലം നൽകും. ശാന്തായി എല്ലാരും ആ വൈകാരികത നോക്കും. ഉമർ അബൂബക്കർ സിദ്ദീഖ് അവിടെ കൈകൊണ്ടിട്ടുള്ള ആ വൈകാരികത, അതാണ് ശരിയായ വികാരം. വെറുതെ അല്ല, ഉമറിന്റെ പ്രശ്നമല്ല, എല്ലാവർക്കും ബോധ്യായി റസൂലുള്ള മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളും. ഈ ക്യൂ ആർക്ക് കിട്ടും? നിങ്ങൾക്ക് വേണം അബൂബക്കറിനെ പിന്തുടരണം, സഹാബത്തിനെ പിന്തുടരണം, ഐക്യം മാത്രമല്ല ഈക്യം കിട്ടും. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ 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 പറഞ്ഞു പോകാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇനി അത് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഈക്യു അളക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം. ഇത് അദ്ദേഹത്തിന്റെ ആശയങ്ങളിലുള്ള തെളിമയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എന്നാൽ ഒരു കാര്യത്തിലുള്ള ആ നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, അസ്മ, ആ ഡിറ്റർമിനേഷൻ തെളിവാണ് അവർക്ക്. റസൂലുള്ള മരിക്കാൻ പോകുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞയച്ചിട്ടുള്ള സൈന്യം കുറച്ചങ്ങ് എത്തിയിരുന്നു, മരിച്ചു എന്ന് കേട്ടപ്പോ അവിടെ നിർത്തിയതാണ്. ആ സൈന്യത്തെ പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് ആദ്യത്തെ നടപടി ഖലീഫയെ തെരഞ്ഞെടുത്തപ്പോ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. പക്ഷെ നബി മരിച്ചോടുകൂടി പല ഗോത്രങ്ങളിലും പല പ്രദേശങ്ങളിലും പ്രശ്നം, അവരൊക്കെ മുർത്തദ്ദാകുന്നു, അങ്ങോട്ടാകുന്നു ഇങ്ങോട്ടാകുന്നു. എല്ലാവരും ഉമർ ഖത്താബ് വരെ വന്നിട്ട് പറഞ്ഞു, ഖബായിലുകൾ പല ഗോത്രങ്ങളും മുർത്തദ്ദുകളായി മതപരിത്യാഗം ചെയ്തു. അങ്ങനെ ആകെക്കൂടെ പ്രശ്നമായിരിക്കുമ്പോ ഈ സൈന്യത്തെ, ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി നോക്കി നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് പറയാ, വല്ലദീ ലാ ഇലാഹ ഗൈറുഹു, ന്യായമായി ആരാധിക്കാൻ തരപ്പെട്ട അള്ളാഹു, ആ അള്ളാഹു തന്നെ സത്യം. നിന്നാണ് ഞാൻ ഈ ഭാഗം വായിക്കുന്നത്. റസൂലുള്ളാന്റെ പത്നിമാരുടെ കാല് മദീനയിൽ ആരുമില്ല നോക്കാൻ, ഈ സൈന്യം പോയി ഇവിടെ നോക്കാൻ സംരക്ഷിക്കാൻ ആളുകളില്ലാതെ എല്ലാവരും പോയിട്ട് റസൂലുള്ളാന്റെ ഭാര്യമാരുടെ കാല് പട്ടികൾ കടിക്കുന്ന സ്ഥിതി വന്നാൽ പോലും റസൂലുള്ള ഒരു ഭാഗത്തേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള, റസൂലുള്ള പറഞ്ഞയച്ചിട്ടുള്ള, ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈന്യത്തെ അവിടെ അതിനെ മടക്കി വിളിക്കാൻ ഞാൻ ഒരുക്കമല്ല. റസൂലുള്ള കെട്ടിക്കൊടുത്തൊരു കൊടി അതഴിച്ചു മാറ്റി മതി നിർത്തു എന്ന് പറയാൻ ഞാനുള്ളല്ല. ഉസാമ പോകും, യുദ്ധം നടത്തും. ആ ചരിത്രം ഒരു വല്ലാത്ത കോൾമയിൽ കൊള്ളിക്കുന്ന ചരിത്രമാണ്. അങ്ങനെ ഉസാമന്റെ നേതൃത്വത്തിൽ ആ സൈന്യം അങ്ങോട്ട് പോകുമ്പോൾ ആ സൈന്യം പോയ വഴിയിലുള്ള എല്ലാ ഗോത്രങ്ങളും, ആ റസൂലുള്ള മരിച്ചെങ്കിലും ഇസ്ലാമിന്റെ കേന്ദ്രം ഭദ്രമാണ്, അവിടുത്തെ ഭരണം ശക്തമാണ്, അവിടുത്തെ ആളുകൾ ഉറച്ചു നിൽക്കുന്നു, ആ മുർത്തദ്ദായ പല ഗോത്രക്കാരും ഈ സൈന്യത്തെ കണ്ടിട്ട് തന്നെ അവരവരുടെ നിലപാടുകളിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് തന്നെ ഇസ്ലാമിന് കീഴിന് അണിനിരക്കുന്ന സ്വഭാവം ഉണ്ടായ ചരിത്രങ്ങൾ അത് വേറെയാണ്. പക്ഷെ അതൊക്കെ അതിൻ്റെ ചരിത്രം പോട്ടെ. ഞാൻ പറയുന്നത് ഉമർ ഖത്താബിന്റെ സിദ്ഖുൽ അസീമ, ആ ഡിറ്റർമിനേഷൻ നിങ്ങൾ നോക്കും. ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും അതിന്റെ പൂർണ്ണ രൂപത്തിൽ, അതിന്റെ സാകല്യത്തിൽ, എന്റെ ചെറിയൊരു മൂല മാത്രല്ല, ആനെ കാണാൻ പോയ കന്തന്മാർ ആനെ കാണാൻ പോയമാര് വെറും ചെവിയും വാലും കാണില്ല, വിഷയത്തെ അതിന്റെ പൂർണ്ണതയിൽ, അതിന്റെ ആഴത്തിൽ, അതിന്റെ പരപ്പിൽ, അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളണമെങ്കിൽ ഈ സഹാബത്തിന്റെ ബുദ്ധി വേണം, ഈ സഹാബത്തിന്റെ വൈകാരിക ദാർഢ്യം വേണം. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. എന്നാ അതേ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് നിങ്ങൾ നോക്കി, ഉമർ ഖത്താബ് ഈ ബുദ്ധി ഇതൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണെങ്കിൽ തെറ്റിനോടത്ത് ബുദ്ധിക്ക്, മനുഷ്യ ബുദ്ധിക്ക് അതിന്റെ കപ്പാസിറ്റി ഉണ്ട്, കപ്പാസിറ്റിന്റെ അപ്പുറത്തേക്ക് പോകരുത്. മറ്റ ചരിത്രം നമുക്കറിയാലോ, സബീർ എന്ന് പറഞ്ഞിട്ട് ഒരാള് മുത്തശാബഹുൽ ഖുർആൻ, ഖുർആനിലുള്ള സംശയാസ്പദമായ കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ട് ചോദിച്ച് സംശയം ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്ന ഒരാള്, അയാൾ അങ്ങനെ മദീനയിൽ വന്നു, മദീനയിൽ വന്നിട്ട് ഇങ്ങനെ സംശയം ഉണ്ടാക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ ഒരാളെ വിട്ടിട്ട് മുമ്പറെ വിളിച്ചു കൊണ്ടുവന്നു. ഉമർ അയാളെ ആളെ വിട്ട് വിളിക്കുന്ന നേരത്തെ തന്നെ ഈത്തപ്പരമ കയറിയിട്ട് നല്ല അതിന്റെ പിന്നെ കോച്ചിലുണ്ടല്ലോ നല്ല അറാജി, ഈ പഴുണ്ടാകണ കോല് അത് നല്ല ഒരുക്കി വെച്ചിട്ടുണ്ട്. അയാളോട് വന്നപ്പോ ചോദിച്ചു, മന്നീ ആരാണെന്ന് ചോദിച്ചു. ഉമറിന്റെ ആദ്യത്തെ ചോദ്യം, അബ്ദുള്ള സബീർ, ഞാൻ അള്ളാഹുവിന്റെ ദാസനായ സബീർ. ആ ഈത്തപ്പരയുടെ കൊലയിട്ടുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു കൊലം കിട്ട, ഒരുക്കി വെച്ചതിൽപ്പെട്ട അതിൽപ്പെട്ട ഒരു ഒരു ഇതിന്റെ എടുത്തിട്ട് ഫവാറബഹു കൊടുത്തു. വേറെ ഒരു ചോദ്യമല്ല, ഒറ്റ കൊടുക്കലാണ്. അബ്ദുള്ള ഉമർ, നീ അബ്ദുള്ള സബീർ ആണെങ്കിൽ ഞാൻ അബ്ദുള്ള ഉമർ, ഞാൻ അള്ളാഹുവിന്റെ ദാസനായ ഉമറാണെന്ന് പറയലും അടിക്കലും. അങ്ങനെ നന്നായിട്ട് പെരുമാറി, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പൊ കണ്ട ബോധം തിരിച്ചു കിട്ടുന്നു. ചിലർക്ക് അങ്ങനെ കണ്ടു പഠിക്കാത്തവർ ചിലപ്പോ കൊണ്ടേ പഠിക്കുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഹസ്ബുക്, മതി മതി മതി, തച്ചത് മതി, എന്റെ തലയിൽ ഇതുവരെ എനിക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പമുണ്ടല്ലോ അതെല്ലാം ഇപ്പൊ പോയിട്ടുണ്ട്. തദ്ദഹം, എല്ലാം എന്റെ സംശയം തീർന്നു, ഇനി സംശയം ഉണ്ടാക്കൂല, സംശയമില്ല, സംശയം തീർന്നു. ചിലർക്ക് ഇങ്ങനെ പോകും, ഇങ്ങനെ കൊടുക്കേണ്ടവർക്ക് ഇങ്ങനെ കൊടുക്കുന്ന ആ ബുദ്ധിയാണ് സഹാബത്തിന്റെ ബുദ്ധി. ആ ഉമറിനെ കുറിച്ച് പ്രസിദ്ധമായ കവിത നമുക്കറിയാം, യാമൻ റഅ ഉമറ തക്സൂഹു ബുർദതുഹു വസ്സൈതു ഉദ്മുൻ ലഹു والكوخ مأواه يهتز كسرى على كرسيه فرطا من بأسه وملوك الروم يخشاه. انا دارتون പറയ നില്ല. ആ ഉമർ റളിയല്ലാഹു അർഹ, അദ്ദേഹത്തിന്റെ ആ സിംപ്ലിസിറ്റി നിങ്ങൾ നോക്കി. മരിക്കാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അതാണ് അവരുടെ ആ വീക്ഷണത്തിന്റെ, ആ കാര്യങ്ങളെ കുറിച്ചുള്ള അവരുടെ ആ വീക്ഷണം. നമ്മളൊക്കെ വികലമായ വീക്ഷണങ്ങൾ, അതല്ല സഹാബത്തിന്റെ വേറെ തന്നെയാണ്, അവരുടെ ആ ഔട്ട്ലുക്ക് വേറെ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, യാ ലൈതനി ഖറജ്തു മിൻഹാ മാ അലയ്യ വലാ അലിയ, യാ ലൈതനി ഖറജ്തു മിൻഹാ, ഈ ദുനിയാവെന്ന് പുറത്ത് കടന്നു കിട്ടിയിരുന്നുവെങ്കിൽ, ഏതവസ്ഥയിൽ, മാ അലയ്യ വലാ അലിയ, ഇതിന്റെ പേരിൽ എന്നെ പിടികൂടുന്ന, എന്റെ മേൽ ചുമത്തപ്പെടുന്ന ഒരു കാര്യം ഇല്ലാണ്ട് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, വലാലിയ, ഒന്നും എനിക്ക് അനുകൂലമായി കിട്ടിയിട്ടില്ലെങ്കിലും, പ്ലസ് ഒന്നും ഇല്ലെങ്കിലും, ഒരു നെഗറ്റീവ് വിഗാതെ എല്ലാം ഈ ദുന്യാവ് നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ, അതാണ് ദുന്യാവിൽ അവർ കണ്ടത്, അതാണ്, ഇതാണ്, ഇതാണ് സഹാബത്ത്. അതിനാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ അൽബാറത്ത് ഒന്നും കൂടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മൂപ്പർ ഭാഷയെ കുറിച്ച് പറയുന്നിടത്താണ് ഈ കാര്യം പറഞ്ഞത്. വഅലം, യു നോ ദാറ്റ് അന്നഅത്തിയാദല്ലുഗ, ഒരു ഭാഷ നമ്മൾ ശീലിക്കുക, അത് നമ്മൾ ഉപയോഗിക്കുക എന്നത്, യുഅത്തിറു ഫിൽ അഖൽ, അത് നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കും, നമ്മുടെ ധാർമ്മിക ബോധത്തെ, സത്വനെ, നമ്മുടെ മതത്തെ അത് സ്വാധീനിക്കും. അത് കവി കവിയൻ ബയ്യനൻ, ചെറുതൊന്നുമല്ല, വളരെ വ്യക്തവും വളരെ ശക്തവുമായി തന്നെ സ്വാധീനിക്കും. അറബി ഭാഷ നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ, ഈ ഉമ്മത്തിലെ ഒന്നാം തലമുറക്കാരായ സഹാബത്ത്, തൊട്ട് ശേഷമുള്ള തലമുറ താബിഈങ്ങൾ, അവരെ, അവരോടുള്ള സാദൃശ്യം, അതിനും നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടാവും. ഭാഷ നിങ്ങൾ നടക്കുന്നതോടുകൂടി അവരോട്, അവരോടുള്ള സാദൃശ്യവും താദാത്മ്യവും നിങ്ങൾക്ക് പാലിക്കാൻ പറ്റും. എന്നിട്ട് പറഞ്ഞു, സ്വഹാബത്തിനെ അല്ലെങ്കിൽ എന്നെയും താബിഈങ്ങളെയും അവരോട് സാദൃശ്യം പുലർത്തുക എന്നുള്ളത് ചെറുതല്ല കാര്യം. കാരണം അവിടെ മൂന്ന് വാക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒന്നിന് ഫിലിയത്ത്, മറ്റൊന്ന് മുഷാബഹത്ത്, മറ്റൊന്ന് തശബ്ബുഹ്. നമുക്ക് തശബ്ബുഹിനെ സാധിക്കുള്ളൂ എങ്കിൽ, തശബ്ബുഹ് എങ്കിലും ചെയ്യൂ. ഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു, സ്വഹാബത്തിനോടും അതുപോലെ തന്നെ താബിഈങ്ങളോടും നിങ്ങൾ താദാത്മ്യപ്പെടുകയാണെങ്കിൽ, തന്മയീ ഭാവം പുലർത്തുകയാണെങ്കിൽ, സാധർമ്യം പുലർത്തുകയാണെങ്കിൽ, അവരോട് നിങ്ങൾ ഒരേപോലെ അവരോട് സാദൃശ്യപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ, അത് തസീദുൽ അഖൽ വദ്ദീൻ വൽ ഖുലുഖ്, അത് അഖലും ദീനും ഖുലുഖും വർദ്ധിപ്പിക്കും. അതിനാൽ ഹുബ്ബു സ്വഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു വ മവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു, സ്വഹാബത്തിനോടുള്ള ഹുബ്ബു സ്വഹാബ, അവരെ ഹുഖൂഖ് പറഞ്ഞോടത്ത് പറഞ്ഞല്ലോ, അവരെ സ്നേഹിക്കല്, അത് ഈമാന്റെ ലക്ഷണമാണ്. അതാണ് എന്റെ മദ്ഹബ്, അതാണ് എന്റെ പക്ഷം. ആ സ്വഹാബത്തിനെ മൊത്തം, വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു, റസൂലുള്ളാഹിനോട് ബന്ധമുള്ള അവരോട് മവദ്ദത്ത് കാണിക്കുക, അത് ഒരു തവസ്സുൽ, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്നതിന്, അടുപ്പം കിട്ടുന്നതിനുള്ള ഒരു വസീലയായിട്ട് ഞാൻ കാണുകയാണ്. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സമയം 11 മണിയായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാരും ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് സമയം വൈകി എന്താ വെച്ചാൽ ചെയ്തോളൂ. ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇത്ര എനിക്കതിൽ പറയാനൊന്നും. അല്ലാ, വല്ലാഹു തആല അഅലം.
ജസാകുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫിക്. അൽഹംദുലില്ലാഹ്, ഇതിനിപ്പതിലൊന്നും വേറെ പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ സമയം 11 മണിയാകാൻ ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ഇവിടെ അവസാനിക്കുകയല്ല, യഥാർത്ഥത്തിൽ വിഷയം ഇവിടെ നമുക്ക് തുടങ്ങുന്നു അല്ലെങ്കിൽ തുടരുന്നു എന്നാണ് പറയേണ്ടത്. ഒരുപാട് തവണ ആവർത്തിച്ച് കേൾക്കേണ്ടതും ഇനിയും ഒരുപാട് ഭാഗങ്ങൾ അതിൽ വീണ്ടും വീണ്ടും വിശദീകരിക്കപ്പെടേണ്ടതും ആയ കാര്യങ്ങൾ അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങളിലും നമുക്കത് അബൂതാരിഖിൽ നിന്നും അതുപോലെ നമ്മുടെ മറ്റു സഹോദരങ്ങളിൽ നിന്നൊക്കെ ഇനിയും നമുക്കത് കേൾക്കാനും പഠിക്കാനും അതിന്റെ അതിലുപരി ആ കാര്യങ്ങൾ നമ്മൾ കേട്ടതും പഠിച്ചതും ഈ ദുനിയാവിലും പരലോകത്തും ഉപകരിക്കുന്നതാകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹാബത്തിനോടുള്ള ആ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ ആ ആഷാറുകൾ ഇഖ്തിദ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നാവും ഹൃദയവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഫനക്തഫി വസല്ലല്ലാഹു വസല്ലമ വബാറക് അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.